ஓம் சாந்தி. 19/8/2025 பிரபாத முரளி மதுபன். மதுரமாய குட்டிகளே, തന്റെ സ്വധർമ്മം മറക്കുക തന്നെയാണ് ഏറ്റവും വലിയ മറവി. ഇപ്പോൾ നിങ്ങൾ മറവിയില്ലാത്തവരായി മാറണം. തന്റെ വീടിനെയും രാജ്യത്തെയും ഓർമ്മിക്കണം. ചോദ്യം: താങ്കൾ കുട്ടികളുടെ ഏതൊരു അവസ്ഥയാണ് സമയത്തിന്റെ സമീപതയുടെ അടയാളം? ഉത്തരം: താങ്കൾ കുട്ടികൾ എപ്പോഴാണോ ഓർമ്മയുടെ യാത്രയിൽ സദാ മുഴുകിയിരിക്കുന്നത്, ബുദ്ധിയുടെ അലച്ചിൽ അവസാനിക്കുന്നത്, വാക്കുകളിൽ ഓർമ്മയുടെ ബലം വരുന്നത്, അളവറ്റ സന്തോഷത്തിലിരിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് തന്റെ സത്യുഗി ലോകത്തിന്റെ കാഴ്ചകൾ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കുന്നത്, അപ്പോൾ മനസ്സിലാക്കൂ, സമയം സമീപത്താണ്, വിനാശത്തിന് സമയമെടുക്കുന്നില്ല. ഇതിനുവേണ്ടി ഓർമ്മയുടെ ചാർട്ട് വർദ്ധിപ്പിക്കണം. ഗീതം അങ്ങേ ലഭിച്ചപ്പോൾ ഞങ്ങൾക്ക് മുഴുവൻ ലോകവും ലഭിച്ചു. ഓം ശാന്തി. ആത്മീയ കുട്ടികൾ ഈ ഗീതത്തിന്റെ അർത്ഥം മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ പരിധിയില്ലാത്ത അച്ഛനെ പ്രാപ്തമാക്കി കഴിഞ്ഞു. പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് സ്വർഗത്തിന്റെ സമ്പത്ത് ലഭിക്കുന്നു. ആ സമ്പത്ത് ആർക്കും തട്ടിയെടുക്കാൻ സാധിക്കില്ല. എപ്പോഴാണോ രാവണരാജ്യം തുടങ്ങുന്നത്, അപ്പോൾ സമ്പത്തിന്റെ ലഹരി പോകുന്നു. ഇതും ഡ്രാമയാണ്. കുട്ടികൾക്ക് സൃഷ്ടിയാകുന്ന നാടകത്തിന്റെയും ജ്ഞാനമുണ്ട്. ഈ ചക്രം എങ്ങനെയാണ് കറങ്ങുന്നത്? ഇതിനെ നാടകമെന്നും പറയാം, ഡ്രാമയെന്നും പറയാം. കുട്ടികൾ മനസ്സിലാക്കുന്നു, വാസ്തവത്തിൽ ബാബു വന്ന് സൃഷ്ടിയുടെ ചക്രത്തെക്കുറിച്ച് മനസ്സിലാക്കി തരുന്നു. ആരാണോ ബ്രാഹ്മണ കുലത്തിലുള്ളത്, അവർക്ക് തന്നെയാണ് മനസ്സിലാക്കി കൊടുക്കുന്നത്. കുട്ടികളെ, നിങ്ങൾക്ക് തന്റെ ജന്മങ്ങളെക്കുറിച്ച് അറിയില്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ്. ആദ്യം നിങ്ങൾ കേട്ടിരുന്നു, 84 ലക്ഷം ജന്മങ്ങൾ എടുത്തതിനു ശേഷം പിന്നീട് ഒരു മനുഷ്യ ജന്മം ലഭിക്കും എന്ന്. അങ്ങനെയല്ല. ഇപ്പോൾ നിങ്ങൾ എല്ലാ ആത്മാക്കളും നമ്പർ വയസ്സായാണ് വരുന്നതും പോകുന്നതും. ബുദ്ധിയിൽ വന്നുകഴിഞ്ഞു നമ്മൾ ആദ്യം ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിലെ പൂജ്യരായിരുന്നു. പിന്നീട് നമ്മൾ തന്നെയാണ് പൂജാരിയായി മാറിയത്. നിങ്ങളുടേത് തന്നെയാണ് ഈ എല്ലാ രൂപങ്ങളും. ഒരുപാട് മതങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടല്ലോ. നിങ്ങളിപ്പോൾ ശ്രീമത്തിലൂടെ നടക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ വിദ്യാർത്ഥികൾ ആദ്യം ഒന്നും അറിയാത്തവരായിരുന്നു. പിന്നീട് പഠിച്ച് ഉയർന്ന പരീക്ഷ പാസായിക്കൊണ്ടേയിരിക്കുന്നു. ആ വിദ്യാർത്ഥികൾക്കും തുടക്കത്തിൽ ഒന്നും അറിയില്ല. പിന്നീട് പരീക്ഷ പാസായി പാസായി മനസ്സിലാക്കുന്നു, ഇപ്പോൾ നമ്മൾ വക്കീൽ ഭാഗം പാസായിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ അറിയാം, നമ്മൾ പഠിച്ച് മനുഷ്യനിൽ നിന്നും ദേവതയായി മാറുകയാണ്. അതും വിശ്വത്തിലെ അധികാരികൾ. അവിടെയാണെങ്കിൽ ഒരു ധർമ്മമാണ്, ഒരു രാജ്യമാണ്. അവിടെ നിങ്ങൾക്ക് പവിത്രത, ശാന്തി, സുഖം, സമ്പത്ത് എല്ലാം ഉണ്ട്. ഗീതത്തിലും കേട്ടില്ലേ, ഈ ഗീതം നിങ്ങളല്ല ഉണ്ടാക്കിയത്. അനായാസമായി ഡ്രാമയനുസരിച്ച് ഈ സമയത്തേക്ക് വേണ്ടി ഇതുണ്ടാക്കിയിരിക്കുകയാണ്. മനുഷ്യരാൽ ഉണ്ടാക്കിയ ഗീതങ്ങളുടെ അർത്ഥം ബാബ ഇരുന്ന് മനസ്സിലാക്കി തരുന്നു. ഇപ്പോൾ ഇവിടെ ശാന്തിയിലിരുന്ന് ബാബയിൽ നിന്നും ഏതാണോ ആർക്കും തട്ടിയെടുക്കാൻ സാധിക്കാത്തത്, ആ സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പകുതി കൽപ്പം സുഖത്തിന്റെ സമ്പത്ത് ഉണ്ടായിരിക്കും. ബാബ മനസ്സിലാക്കി തരുന്നു, മധുരമധുരമായ കുട്ടികളെ, പകുതി കൽപ്പത്തെക്കാളും കൂടുതൽ സുഖം നിങ്ങൾ അനുഭവിക്കുന്നു. പിന്നീട് രാവണ രാജ്യം ആരംഭിക്കുന്നു. ക്ഷേത്രങ്ങളും അങ്ങനെയാണ്. ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട്. ദേവതകൾ വാമമാർഗത്തിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? വസ്ത്രം അതുതന്നെയാണ്. വസ്ത്രം പിന്നീട് മാറുന്നു. ഓരോ രാജാവിനും അവനവന്റെ വസ്ത്രം, കിരീടം മുതലായ എല്ലാം വേറെ വേറെ ആയിരിക്കും. ഇപ്പോൾ കുട്ടികൾക്കറിയാം, നമ്മൾ ബ്രഹ്മാവിലൂടെ ശിവബാബയിൽ നിന്ന് സമ്പത്തെടുക്കുകയാണ്. ബാബയാണെങ്കിൽ കുട്ടികളെ കുട്ടികളെ എന്ന് തന്നെയാണ് പറയുന്നത്. കുട്ടികളെ, നിങ്ങൾ തന്റെ ജന്മങ്ങളെക്കുറിച്ച് അറിയുന്നില്ല. കേൾക്കുന്നത് ആത്മാവല്ലേ? നമ്മൾ ആത്മാവാണ്, ശരീരമല്ല. വേറെ ഏതെല്ലാം മനുഷ്യരുണ്ടോ അവർക്ക് തന്റെ ശരീരത്തിന്റെ പേരിന്റെ ലഹരിയാണ്. എന്തുകൊണ്ടെന്നാൽ ദേഹാഭിമാനികളാണ്. നമ്മൾ ആത്മാവാണ് എന്നത് അറിയുന്നതേയില്ല. അവരാണെങ്കിൽ ആത്മാവ് തന്നെയാണ് പരമാത്മാവ്, പരമാത്മാവ് തന്നെയാണ് ആത്മാവെന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ബാബ മനസ്സിലാക്കി തന്നു, നിങ്ങൾ ആത്മാവാണ്. വിശ്വത്തിന്റെ അധികാരിയും ദേവീ ദേവതകളുമായി മാറുകയാണ്. ഈ ജ്ഞാനം ഇപ്പോഴുണ്ട്. നിങ്ങൾ തന്നെയാണ് ദേവതകളായി പിന്നീട് ക്ഷത്രിയ കുലത്തിലേക്ക് വരുന്നത്. 84 ജന്മങ്ങളുടെ കണക്കും വേണമല്ലോ. എല്ലാവരും ഒന്നും 84 ജന്മങ്ങൾ എടുക്കുന്നില്ല. എല്ലാവരും ഒരുമിച്ച് വരുന്നില്ല. നിങ്ങൾക്കറിയാം ഏത് ധർമ്മം എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചരിത്രം പഴയതും പിന്നീട് പുതിയതുമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇത് പതീതമായ ലോകം തന്നെയാണ്. പിന്നീട് മറ്റെല്ലാ ധർമ്മങ്ങളും വരുന്നു. ഇവിടെ കർമ്മക്ഷേത്രത്തിൽ ഈ ഒരേയൊരു നാടകമാണ് നടക്കുന്നത്. ഈ സംഗമത്തിൽ ബാബ വന്ന് ബ്രാഹ്മണ സമ്പ്രദായം സ്ഥാപിക്കുന്നു. വിരാട രൂപത്തിന്റെ ചിത്രം ഉണ്ടാക്കുന്നു. എന്നാൽ അതിൽ ഈ തെറ്റുണ്ട്. ബാബ വന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തന്ന് മറവിയില്ലാത്തവരാക്കി മാറ്റുന്നു. ബാബയാണെങ്കിൽ ഒരിക്കലും ശരീരത്തിൽ വരുന്നില്ല, തെറ്റും ചെയ്യുന്നില്ല. ബാബയാണെങ്കിൽ കുറച്ചു സമയത്തേക്ക് വേണ്ടി നിങ്ങൾ കുട്ടികൾക്ക് സുഖധാമത്തിന്റെ ഒപ്പം തന്റെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു തരുന്നതിന് വേണ്ടിയാണ് ഇവരുടെ രഥത്തിൽ വരുന്നത്. വഴി മാത്രമല്ല പറഞ്ഞു തരുന്നത്, ഒപ്പം ജീവിതവും സുഖകരമാക്കുന്നു. കൽപ്പകൽപ്പം നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നു, പിന്നീട് സുഖത്തിന്റെ പാർട്ടും അഭിനയിക്കുന്നു. കുട്ടികൾ മറന്നുപോയിരിക്കുകയാണ് നമ്മൾ ആത്മാക്കളുടെ സ്വധർമ്മം തന്നെ ശാന്തിയാണ്. ഈ ദുഃഖത്തിന്റെ ലോകത്തിൽ ശാന്തി എങ്ങനെയാണുണ്ടാവുക? എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുന്നുമുണ്ട്. പതുക്കെ പതുക്കെ എല്ലാവരും വരും. വിദേശത്തുള്ളവർക്കും അറിയാൻ കഴിയും ഈ സൃഷ്ടിചക്രം എങ്ങനെയാണ് കറങ്ങുന്നത്, ഇതിന്റെ ആയുസ് എത്രയാണ് എന്ന്. വിദേശികളും നിങ്ങളുടെ അടുത്തേക്ക് വരും, അല്ലെങ്കിൽ കുട്ടികൾ അവിടെ പോയി സൃഷ്ടിചക്രത്തിന്റെ രഹസ്യം മനസ്സിലാക്കി കൊടുക്കും. നിങ്ങളും യാചകരല്ലേ? യാചകനാർത്ഥം തമോ പ്രധാനം. നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. നിങ്ങളുടെ ധർമ്മസ്ഥാപകൻ പിന്നീട് തന്റെ സമയത്ത് ധർമ്മം സ്ഥാപിക്കുന്നതിന് വേണ്ടി വരും. സദ്ഗതി ദാതാവ് കേവലം ഒന്നു മാത്രമാണ്. അവരേതെല്ലാം ധർമ്മം സ്ഥാപിക്കാനാണോ വരുന്നത്, അവരെല്ലാം പുനർജന്മം എടുത്തെടുത്ത് ഇപ്പോൾ തമോ പ്രധാനമായി മാറിയിരിക്കുന്നു. അവസാനം മുഴുവൻ വൃക്ഷവും ജീർണാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം മുഴുവൻ വൃക്ഷവും നിൽക്കുകയാണ്. ബാക്കി ദേവീ ദേവതാ ധർമ്മത്തിന്റെ അടിത്തറയാണ് ഇല്ലാത്തത്. ബ്രാക്കറ്റിൽ ആൽവൃക്ഷത്തിന്റെ ഉദാഹരണം. ഈ കാര്യങ്ങൾ ബാബ തന്നെയാണ് കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നത്. നിങ്ങൾ കുട്ടികൾക്കാണെങ്കിൽ വളരെ സന്തോഷമുണ്ടായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു, ഇപ്പോൾ ആയിത്തീരുകയാണ്. ഇവിടെ നിങ്ങൾ വരുന്നത് തന്നെ സത്യനാരായണന്റെ കഥ കേൾക്കാനാണ്. ഏതിലൂടെയാണോ നരനിൽ നിന്നും നാരായണനായി മാറുന്നത്. നാരായണനായി മാറിയാൽ പിന്നെ തീർച്ചയായും ലക്ഷ്മിയും ഉണ്ടായിരിക്കും. ലക്ഷ്മി നാരായണനുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ രാജധാനിയും ഉണ്ടായിരിക്കും. ഒറ്റയ്ക്ക് ലക്ഷ്മി നാരായണനായി മാറില്ല. ലക്ഷ്മിയായി മാറുന്നതിന്റെ വേറെ കഥയൊന്നുമില്ല. നാരായണനോടൊപ്പം ലക്ഷ്മിയുമായി മാറുന്നു. ലക്ഷ്മിയും ചിലപ്പോൾ നാരായണനായി മാറുന്നു. നാരായണനും പിന്നീട് ചിലപ്പോൾ ലക്ഷ്മിയായി മാറും. ചില ചില ഗീതങ്ങൾ വളരെ നല്ലതാണ്. മായയുടെ കൊടുങ്കാറ്റ് വരുമ്പോൾ ഗീതം കേൾക്കുന്നതിലൂടെ സന്തോഷമുണ്ടാകും. ഏതുപോലെയാണോ നീന്തൽ പഠിക്കണമെങ്കിൽ ആദ്യം ബുദ്ധിമുട്ടുകൾ വരും, പിന്നീട് പഠിക്കും. ഇവിടെയാണെങ്കിൽ പോലും മായയുടെ വിഘ്നങ്ങൾ ഒരുപാടുണ്ട്. നീന്തുന്നവർ ഒരുപാടുണ്ടായിരിക്കും. അവരുടെയും മത്സരമുണ്ടാകാറുണ്ട്. അതുപോലെ അക്കരെ പോകുന്നതിനായി നിങ്ങളുടെയും മത്സരമുണ്ടാകുന്നുണ്ട്. ആത്മാവെന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കണം. ഓർമ്മിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വിഘ്നങ്ങൾ വരുന്നു. ബാബു പറയുന്നു, ഓർമ്മയുടെ യാത്രയിലൂടെ തന്നെ തോണി അക്കരെ എത്തുന്നു. നിങ്ങൾ അക്കരെ എത്തും. നീന്തൽക്കാർ ചിലർ വളരെ ശക്തിശാലികളായിരിക്കും, ചിലർ കുറവും. ഇവിടെയും ഇങ്ങനെയാണ്. ബാബയുടെ അടുത്ത് ചാർട്ട് അയക്കുന്നുണ്ട്. ബാബ പരിശോധിക്കും. ഓർമ്മയുടെ ചാർട്ട് ഇവർ ശരിയായ രീതിയിലാണോ മനസ്സിലാക്കുന്നത് അതോ തെറ്റായിയാണോ മനസ്സിലാക്കുന്നത് എന്ന്. ചിലർ കാണിക്കുന്നുണ്ട്, ഞങ്ങൾ മുഴുവൻ ദിവസവും 5 മണിക്കൂർ ഓർമ്മയിലിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നില്ല, തീർച്ചയായും തെറ്റുപറ്റിയിട്ടുണ്ട്. ചിലർ മനസ്സിലാക്കുന്നു, നമ്മൾ എത്ര സമയം ഇവിടെ പഠിക്കുന്നു അത്രയും സമയമാണെങ്കിൽ ചാർട്ട് ശരിയായിരിക്കും. എന്നാൽ അല്ല. ഒരുപാട് പേരുണ്ട് ഇവിടെ ഇരിക്കുമ്പോഴും കേട്ടുകൊണ്ടും ബുദ്ധി പുറമേ എവിടെയെല്ലാം പോകുന്നു, പൂർണമായി കേൾക്കുന്നുമില്ല. ഭക്തിമാർഗത്തിൽ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നു. സന്യാസികൾ കഥ കേൾപ്പിക്കാറുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഞാൻ എന്താണ് കേൾപ്പിച്ചത്. കാണുന്നുണ്ട് ഇവർ ദോശക്കല്ലിൽ വെള്ളമൊഴിച്ച പോലെയാണ് ഇരിക്കുന്നത്. പിന്നീട് ചോദിക്കുമ്പോൾ പറയാൻ സാധിക്കില്ല. ബുദ്ധി എവിടേക്കെങ്കിലും പോകുന്നു, ഒരക്ഷരം പോലും കേൾക്കുന്നില്ല. ഇവിടെയും ഇങ്ങനെയാണ്. ബാബ കണ്ടുകൊണ്ടേയിരിക്കുന്നു. മനസ്സിലാക്കാൻ സാധിക്കും ഇവരുടെ ബുദ്ധി എവിടെയോ പുറമെ അലഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയും ഇവിടെയും നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെയും ചില പുതിയവർ വരുന്നു. ബാബ മനസ്സിലാക്കുന്നു, പൂർണമായും മനസ്സിലാക്കിയിട്ടില്ല. അതിനാൽ ബാബ പറയുന്നു, പുതിയവരെ പെട്ടെന്ന് ഇവിടെ ക്ലാസ്സിൽ വരാനുള്ള അനുവാദം കൊടുക്കാതിരിക്കൂ, ഇല്ലെങ്കിൽ അന്തരീക്ഷം മോശമാക്കുന്നു. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ കാണും, ആരാണോ നല്ല നല്ല കുട്ടികൾ അവർ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ വൈകുണ്ഠത്തിലേക്ക് പോകും. വളരെ സന്തോഷമുണ്ടായിക്കൊണ്ടിരിക്കും. ഇടയ്ക്കിടെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ സമയം തൊട്ടടുത്താണ്. നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് നിങ്ങളുടെ അവസ്ഥ അങ്ങനെയാകും. ഇടയ്ക്കിടയ്ക്ക് സ്വർഗത്തിൽ തന്റെ കൊട്ടാരം കണ്ടുകൊണ്ടേയിരിക്കും. എന്തെല്ലാം പറയണമോ ചെയ്യണമോ അതിന്റെ സാക്ഷാത്കാരം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സമയം കാണുന്നുണ്ടല്ലോ എങ്ങനെയാണ് തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. ബാബ പറയുകയാണ്, നിങ്ങൾ നോക്കൂ എങ്ങനെയാണ് ഒരു സെക്കൻഡിൽ മുഴുവൻ ലോകത്തിലെ മനുഷ്യരും മണ്ണിനോട് ചേരുന്നത്. ബോംബിട്ടു, എല്ലാം അവസാനിച്ചു. നിങ്ങൾ കുട്ടികൾക്കറിയാം, ഇപ്പോൾ നമ്മുടെ രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ ഓർമ്മയുടെ യാത്രയിൽ മുഴുകിയിരിക്കണം, ആ ശക്തി നിറയ്ക്കണം. അതിലൂടെ ആർക്കെങ്കിലും ദൃഷ്ടിയിലൂടെ അമ്പ് തറയ്ക്കണം. അവസാനം ഭീഷ്മ പിതാമഹൻ മുതലായവർക്ക് നിങ്ങൾ തന്നെയാണ് ജ്ഞാനത്തിന്റെ അമ്പ് തൊടുത്തുവിട്ടത്. പെട്ടെന്ന് മനസ്സിലാവും, ഇത് സത്യമാണെന്ന് പറയും. ജ്ഞാനത്തിന്റെ സാഗരനും പതീത പാവനനും നിരാകാരനുമായ ഭഗവാന് കൃഷ്ണനാകാൻ സാധിക്കില്ല. കൃഷ്ണന്റെ ജന്മം കാണിക്കുന്നുണ്ട്, കൃഷ്ണന്റെ അതേ രൂപം പിന്നീട് ഒരിക്കലും ലഭിക്കില്ല. പിന്നീട് സത്യുഗത്തിൽ അതേ രൂപം ലഭിക്കും. ഓരോ ജന്മത്തിലും ഓരോരുത്തരുടെയും രൂപം വ്യത്യസ്തമായിരിക്കും. ഈ ഡ്രാമയുടെ ഭാഗം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അവിടെയാണെങ്കിൽ പ്രകൃതിദത്തമായ സുന്ദരമായ രൂപമായിരിക്കും. ഇപ്പോഴാണെങ്കിൽ ദിവസം തോറും ശരീരവും തമോ പ്രധാനമായി മാറിക്കൊണ്ടിരിക്കുന്നു. ആദ്യം സതോ പ്രധാനം, പിന്നീട് സതോ രജോ തമോ ആയി മാറുന്നു. ഇവിടെ നോക്കൂ, എങ്ങനെയാണ് കുട്ടികൾ ജന്മമെടുക്കുന്നത്? ചിലരുടെയാണെങ്കിൽ കാലുകൾ ചലിക്കില്ല, ചിലർ അംഗവൈകല്യമുള്ളവരായിരിക്കും. എന്തെല്ലാം സംഭവിക്കുന്നു! സത്യുഗത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല. അവിടെ ദേവതകൾക്ക് താടി മുതലായവ ഉണ്ടായിരിക്കില്ല, ക്ലീൻ ഷേവ് ആയിരിക്കും. കണ്ണുകളിലൂടെയും മുഖത്തിലൂടെയും അറിയാൻ സാധിക്കും ഇവർ പുരുഷനാണ്, ഇവർ സ്ത്രീയാണ്. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഒരുപാട് സാക്ഷാത്കാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. നിങ്ങൾ കുട്ടികൾക്ക് എത്ര സന്തോഷമുണ്ടായിരിക്കണം! ബാബ കൽപ്പകൽപ്പം വന്ന് രാജയോഗം പഠിപ്പിച്ച് മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുന്നു. ഇതും നിങ്ങൾക്കറിയാം. വേറെ ഏതെല്ലാം ധർമ്മത്തിലുള്ളവരുണ്ടോ അവരെല്ലാം അവനവന്റെ സെക്ഷനിലേക്ക് പോകും. ആത്മാക്കളുടെ വൃക്ഷം കാണിക്കുന്നുണ്ടല്ലോ, ചിത്രങ്ങളിൽ ഒരുപാട് തിരുത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും. ബാബ സൂക്ഷ്മവതനത്തെക്കുറിച്ച് മനസ്സിലാക്കി തരുമ്പോൾ സംശയബുദ്ധിയുള്ളവർ പറയും ഇതെന്താണ് എന്ന്. മുൻപ് ഇങ്ങനെ പറയുമായിരുന്നു, ഇപ്പോൾ ഇങ്ങനെ പറയുന്നു. ലക്ഷ്മി നാരായണന്റെ രണ്ട് രൂപത്തെയും ചേർത്ത് വിഷ്ണുവെന്ന് പറയുന്നു. ബാക്കി നാല് കൈകളുള്ള മനുഷ്യരൊന്നും ഉണ്ടായിരിക്കുകയില്ലല്ലോ. രാവണന്റെ 10 തല കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു മനുഷ്യനില്ല. ഓരോ വർഷവും ഇരുന്ന് കത്തിക്കുന്നു പാവകളി പോലെ. മനുഷ്യർ പറയുന്നു, ശാസ്ത്രങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. ശാസ്ത്രങ്ങൾ നമ്മുടെ പ്രാണനാണ്. ഗീതയ്ക്ക് നോക്കൂ, എത്ര അംഗീകാരമാണ്! ഇവിടെയാണെങ്കിൽ നോക്കൂ, നിങ്ങളുടെ അടുത്ത് മുരളികളുടെ വളരെയധികം കൂമ്പാരം ഉണ്ടാകുന്നു. നിങ്ങൾ വെച്ചിട്ട് എന്തു ചെയ്യും? ദിനം തോറും നിങ്ങൾ പുതിയ പുതിയ പോയിന്റുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അതേ പോയിന്റുകൾ നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. പ്രഭാഷണം ചെയ്യുന്ന സമയം റിഹേഴ്സൽ ചെയ്യും. ഈ വക പോയിന്റുകൾ മനസ്സിലാക്കി കൊടുക്കാം. ടോപ്പിക്കുകളുടെ ലിസ്റ്റ് ഉണ്ടായിരിക്കും. ഇന്ന് ഈ ടോപ്പിക്കിൽ മനസ്സിലാക്കി കൊടുക്കാം. രാവണൻ ആരാണ്? രാമൻ ആരാണ്? സത്യമെന്താണ്? അത് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഈ സമയം രാവണ രാജ്യം മുഴുവൻ ലോകത്തിലുമുണ്ട്. 5 വികാരങ്ങളാണെങ്കിൽ എല്ലാവരിലുമുണ്ട്. ബാബ വന്ന് വീണ്ടും രാമരാജ്യം സ്ഥാപന ചെയ്യുകയാണ്. ഇത് ജയത്തിന്റെയും തോൽവിയുടെയും കളിയാണ്. തോൽവി എങ്ങനെയാണ് സംഭവിക്കുന്നത്? 5 വികാരങ്ങളാകുന്ന രാവണനിലൂടെ. മുൻപ് പവിത്രമായ ഗൃഹസ്ഥാശ്രമമായിരുന്നു, അതിപ്പോൾ പതീതമായി മാറിക്കഴിഞ്ഞു. ലക്ഷ്മി നാരായണൻ തന്നെയാണ് പിന്നീട് ബ്രഹ്മാവും സരസ്വതിയും ആകുന്നത്. ബാബയും പറയുന്നു, ഞാൻ ഇവരുടെ ഒരുപാട് ജന്മങ്ങളുടെ അവസാനമാണ് പ്രവേശിക്കുന്നത്. നിങ്ങളും പറയും, ഞങ്ങളും ഒരുപാട് ജന്മങ്ങളുടെ അവസാനമാണ് ബാബയിൽ നിന്ന് ജ്ഞാനം എടുക്കുന്നത്. ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ചിലരുടേത് തുച്ഛബുദ്ധിയാണെങ്കിൽ മനസ്സിലാക്കുന്നേയില്ല. ഇതാണെങ്കിൽ രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേർ വന്ന് പിന്നീട് പോയി, അവർ പിന്നീട് വരും. പ്രജയിൽ കാലണയ്ക്ക് തുല്യമായ പദവി പ്രാപ്തമാക്കും. അതും വേണമല്ലോ. ശരി, വളരെക്കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, സദാ ഈ ലഹരിയിലിരിക്കണം. നമ്മളിപ്പോൾ ഈ പഠിപ്പ് പൂർത്തിയാക്കി മനുഷ്യനിൽ നിന്നും ദേവതയും വിശ്വത്തിന്റെ അധികാരിയുമായി മാറും. നമ്മുടെ രാജ്യത്തിൽ പവിത്രത, സുഖം, ശാന്തി എല്ലാം ഉണ്ടായിരിക്കും. അത് ആർക്കും തട്ടിയെടുക്കാൻ സാധിക്കില്ല. രണ്ട്, ഇക്കരെ നിന്നും അക്കരെ പോകുന്നതിനു വേണ്ടി ഓർമ്മയുടെ യാത്രയിൽ നല്ല നീന്തൽക്കാരായി മാറണം. മായയുടെ അടി ഏൽക്കരുത്. സ്വയം പരിശോധിക്കണം. ഓർമ്മയുടെ ചാർട്ട് യഥാർത്ഥമാണെന്ന് മനസ്സിലാക്കി എഴുതണം. വരദാനം: പുരുഷാർത്ഥത്തിന്റെയും പ്രാലബ്ധത്തിന്റെയും കണക്കുകളറിഞ്ഞ് തീവ്രഗതിയിൽ മുന്നേറുന്ന നോളജ് ഫുള്ളായി ഭവിക്കട്ടെ. പുരുഷാർത്ഥത്തിലൂടെ നീണ്ട കാലത്തേക്കുള്ള പ്രാലബ്ധം ഉണ്ടാക്കാനുള്ള സമയം ഇതാണ്. അതിനാൽ നോളജ് ഫുള്ളായി തീവ്രഗതിയിൽ മുന്നോട്ടു പോകൂ. ഇക്കാര്യത്തിൽ ഇന്നല്ലെങ്കിൽ മാറ്റം വരും എന്ന് ചിന്തിച്ചിരിക്കരുത്. അങ്ങനെ ചിന്തിച്ചിരിക്കുന്നതിനെയാണ് അശ്രദ്ധ എന്ന് പറയുന്നത്. ബാബ്ദാദ ഇതുവരേക്കും സ്നേഹസാഗരനായി മാറി സർവസംബന്ധങ്ങളുടെയും സ്നേഹത്താൽ കുട്ടികളുടെ അശ്രദ്ധയും സാധാരണ പുരുഷാർത്ഥവും കണ്ടിട്ടും കേട്ടിട്ടും എക്സ്ട്രാ സഹായം നൽകിയും എക്സ്ട്രാ മാർക്കുകൾ നൽകിയും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിനാൽ ജ്ഞാനയുക്തനായി മാറി ധൈര്യത്തിന്റെയും സഹായത്തിന്റെയും വിശേഷ വരദാനത്തിന്റെ ലാഭമെടുക്കൂ. സ്ലോഗൻ: പ്രകൃതിയുടെ ദാസരാകുന്നവരാണ് ഉദാസീനരാകുന്നത്. അതിനാൽ പ്രകൃതി ജീതായി മാറൂ. അവ്യക്ത സൂചന: സഹജയോഗിയായി മാറണമെങ്കിൽ പരമാത്മ സ്നേഹത്തിന്റെ അനുഭവിയായി മാറൂ. എങ്ങനെയാണോ സാഗരത്തിൽ മുങ്ങുമ്പോൾ സാഗരമല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയാത്തത്, അതുപോലെ ബാബ അല്ലെങ്കിൽ സർവഗുണങ്ങളുടെയും സാഗരത്തിൽ അലിഞ്ഞു ചേരുക, ഇതിനെയാണ് ലവലീന സ്ഥിതി എന്ന് പറയുന്നത്. ബാബയിലല്ല, ബാബയുടെ ഓർമ്മയിലും ബാബയോടുള്ള സ്നേഹത്തിലുമാണ് അലിഞ്ഞു ചേരേണ്ടത്. ഓം ശാന്തി.